വിലക്കയറ്റവും പണപ്പെരുപ്പവും പലിശവർദ്ധനവുമൊക്കെ നമ്മുടെ ഓസ്ട്രേലിയൻ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ചെലവുകൾ ചുരുക്കിയും സെക്കൻഡ് ജോലി കണ്ടെത്തിയുമൊക്കെയാണ് പലരും ഇതിനെ തരണം ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ദേഷ്യം, വിഷമം, ഉത്കണ്ഠ, അങ്ങനെ ഒട്ടേറെ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയല്ലേ? വിലക്കയറ്റമുണ്ടാക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസികാരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് സിഡ്നിയിൽ സൈക്കോളജിസ്റ്റായ മരിയ അൽഫോൻസ് വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. മരിയ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. നമ്മൾ ഇന്ന് മാനസികാരോഗ്യമാണ് പറയുന്നതെങ്കിലും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ? ഈ ജീവിത ചെലവ് കൂടിയതൊക്കെ ആളുകൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും സർവേകളൊക്കെ പുറത്തു വരുന്നുണ്ട്. താങ്കളാണെങ്കിൽ ദിവസേന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെ കാണുന്നുണ്ടാകുമല്ലോ. ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജീവിത ചെലവിലെ വർധനവ് മാനസികാരോഗ്യത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ?
തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഒരു സാധാരണ ഗതിയിൽ നമ്മൾ ഓടുന്ന ഒരു വണ്ടി പെട്ടെന്ന് ഗതി മാറി ഓടിയാൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ? ഒരുതരം ഷോക്ക്, അല്ലെങ്കിൽ നമുക്ക് അന്നേരം എന്ത് ചെയ്യണോന്ന് അറിയാത്ത അവസ്ഥ, അല്ലെ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നോക്കേണ്ടി വരുമ്പോൾ അത് കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു രീതിയോട് ഉപമിക്കുമ്പോൾ അതുപോലത്തെ ഒരു മാനസികമായ ഒരു ഒരു ടേർബുലൻസ് ആണ് ആൾക്കാർ ഈ ഒരു സാമ്പത്തികമായ ചെലവിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം അവർ കടന്നു പോകുന്നത്.
ഓക്കെ, നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകണം. പക്ഷെ അതിനു മുമ്പ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള നമുക്ക് പ്രകടമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള വഴി?
പലപ്പോഴും ഒന്ന് അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പുറമേ നിന്ന് കാണാൻ പറ്റുന്നത്, ഇപ്പം ഒരുപക്ഷെ നമുക്കൊരു ഒരു പ്രത്യേക ലെവലിലുള്ള ഒരു സാമ്പത്തികം നമുക്കുണ്ടായിരുന്നു, അതായത് നമ്മുടെ വരവ് ചെലവ് തമ്മിൽ ഒരു പ്രത്യേകതരം ബാലൻസ് ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ അവരൊരു പക്ഷെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നിരിക്കാം. അവരുടെ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കാം. ഇപ്പം അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പം ഒരു ഒരു നെറ്റ്ഫ്ലിക്സിന്റെയോ അല്ലെങ്കിൽ ഒരു സ്പോർട്സിന്റെയൊക്കെ അല്ലെങ്കിൽ ഒരു ജിമ്മിന്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഈ ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു ഭാരം വരുമ്പം നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലുള്ള അവരുടെ ആ ഒരു ഫ്രീഡം അങ്ങ് പോകും. അപ്പൊ അവർക്ക് അവർ ജീവിതം എൻജോയ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ജോലി ഒത്തിരി ചെയ്തു കഴിഞ്ഞ് അതിന്റെ സ്ട്രെസ് കുറയ്ക്കാനാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒരുപക്ഷെ ആദ്യം നമുക്ക് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയുള്ള ചെയ്യാന്നുള്ളതായിരിക്കും. ഇപ്പം എക്സാമ്പിൾ, ഇപ്പൊ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും അവരിൽ ഒരു പിരിമുറുക്കം ഉണ്ടാക്കും. അപ്പൊ അവർ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ഫ്രീഡം പോവുക, അതാണ് നമ്മൾ കൂടുതലായിട്ട് പുറമെ ആദ്യം കാണുന്ന ഒരു ഒരു ലക്ഷണം. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായും അതിനോടൊപ്പം കുറേ ടെൻഷൻ ഉണ്ടാവും, കുറേ പിരിമുറുക്കം ഉണ്ടാവും. പിന്നെ അവർക്ക് ഒരു എന്താ പറയാ, ആൻസൈറ്റി, അതായത് അവര് കുറേ അധികം ഇതിനെക്കുറിച്ച് വറി ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ പഠിത്തം, അല്ലെങ്കിൽ വീടിന്റെ ലോൺ അടച്ചു തീർക്കുക, പല കാര്യങ്ങൾ. ഇപ്പം ചില ആൾക്കാരാണെങ്കിൽ ചികിത്സ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ ഒരു ഒരുതരം ആൻസൈറ്റി അല്ലെങ്കിൽ വറി, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് ആൾക്കാർ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത്, കാര്യങ്ങൾ കുറെ അധികം മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്, നമ്മൾ ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഓ, ഇനി മുന്നോട്ട് ഒരു വഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും മുന്നോട്ടുള്ള കാര്യങ്ങൾ പാടായിരിക്കും. അപ്പൊ ഓരോ ദിവസവും അവര് ആ ഒരു പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് പിന്നീട് ഇങ്ങനെ ഒരു ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത്, ആൾക്കാർക്ക് ഒരുപക്ഷെ അനാവശ്യമായ ദേഷ്യം വരാം. കാരണം അതൊക്കെ ഈ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഒരുപക്ഷെ ആൾക്കാർ തമ്മിൽ, അല്ലെങ്കിൽ വീട്ടിന് വെളിയിൽ അവര് ജോലി സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു ഈ ഒരു ഡിപ്രഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ടെൻഷന്റെ അവസ്ഥകൾ ജോലിയിൽ പ്രകടമാവും. ചിലപ്പോൾ അവർക്ക് ആവശ്യത്തിന് ആ ഒരു പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പോൾ വീട്ടിലും അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വഴക്കുണ്ടാവുന്നുണ്ടാവും. അതിനോടൊപ്പം സാമ്പത്തിക പിരിമുറുക്കമോ ഭാവിയിൽ ഇനി കാര്യങ്ങൾ എങ്ങനെ നടക്കും. അപ്പം മൊത്തത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരാളുടെ മാനസിക നിലയുടെ ആ ഒരു താളം, എന്താ പറയാ, ആ ഒരു പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ താളം തെറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ബന്ധങ്ങളിൽ വിള്ളൽ കാണാറുണ്ട്. സാമ്പത്തികം അതിലൊരു വലിയ ഒരു ഒരു ഘടകമാണ്. ഒരുപക്ഷെ ചില ആൾക്കാർ അവരുടെ എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ പല ചെലവുകളും അവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇതിൽ ബാധിക്കുമ്പോൾ അതൊരു പക്ഷെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പലപ്പോഴും ഈ ഒരു സാമ്പത്തികത്തിന്റെ പ്രശ്നം കാരണം ആൾക്കാരെ ജോലിയിലേക്ക് വരുമ്പോൾ അല്ലെ ജോലിസ്ഥലത്ത് വരുമ്പോൾ അവർക്ക് ഈ മനസ്സിൽ ഈ ഒരു ടെൻഷൻ ഉള്ള കാരണം പലപ്പോഴും ബേൺ ഔട്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അതായത് അവർക്ക് ജോലിയിലും മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ സാമ്പത്തികത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. ഇപ്പൊ ജോലിയില് എസ്പെഷ്യലി സാലറി നമുക്ക് കൂടാതിരിക്കുന്ന ഒരവസ്ഥയും കൂടെ വരുമ്പോൾ ഒരു മടുപ്പ്, അത് ഒരു ബേൺ ഔട്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മൊത്തത്തിലുള്ള ജോലിയുടെ പെർഫോമൻസിനെയും അതിന്റെ ഔട്ട്പുട്ടിനെയും ഒക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സാമ്പത്തികം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. അത് പേഴ്സണലായിട്ടും അതുപോലെ അവർക്ക് പുറമേ പോകുമ്പോൾ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലും ജോലി ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബാധിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ് ഈ ഒരു സാമ്പത്തിക പ്രശ്നം.
ഇതൊക്കെ നമ്മൾ വളരെ ചെറുത് എന്ന് കരുതി അവഗണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇത് വളരെ ഗൗരവമുള്ളതാണ് അല്ലേ?
തീർച്ചയായും. ഒരാളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ വളരെയധികം കെൽപ്പുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ സാമ്പത്തിക പ്രശ്നം.
ഓക്കെ, സാമ്പത്തിക പ്രശ്നം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നത്തിന് എന്തൊക്കെ റെമഡീസ് ആണ് നിങ്ങൾ സാധാരണഗതിയിൽ സജസ്റ്റ് ചെയ്യുക?
ഇപ്പം ഒരാൾ ഒരു സൈക്കോളജിക്കൽ സെഷന് വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായ പ്രശ്നത്തെ നേരിട്ട് നമുക്ക് അതിനെ എടുത്തു മാറ്റാൻ പറ്റത്തില്ല, കാരണം അത് ആ ജോലിയുടെ പ്രത്യേകതയല്ല. എന്നാൽ അതിൽ വലയുന്ന ഒരാൾ, ഇപ്പം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇപ്പൊ ആൻസൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ നമുക്ക് മാനസികമായി സഹായിക്കാൻ പറ്റും. ഇപ്പം അത് വരുമ്പോൾ നമുക്ക് ഒരു പക്ഷെ ഇപ്പൊ അവർക്ക് ഭാവിയെ കുറിച്ച് ഒത്തിരി അധികം പേടിയുണ്ടെങ്കിൽ ആ ഒരു പേടിയോടുകൂടി ഭാവിയെ കാണുന്നതിന് പകരം, കാരണം പേടി വരുമ്പോൾ പലപ്പോഴും അവർക്ക് മുന്നോട്ട് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറയും. അപ്പൊ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് പേടിയില്ലാതെ കുറച്ച് പ്രതീക്ഷയോടെ ഒരു ഹോപ്പ് അതോടുകൂടി ആ കാര്യങ്ങൾ മുന്നോട്ട് കാണാനായിട്ട് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും, മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യം വരും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ആൻസൈറ്റി, അതായത് ആ ഒരു എപ്പോഴും ഒരു വറി ചെയ്യുന്ന ഒരവസ്ഥ വരുന്ന ഒരാൾക്ക് അതിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ദൈനംദിനത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ലപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും. അല്ലെങ്കിൽ അവരാ ഒരു ആൻസൈറ്റിയുടെ ആ ഒരു ഇതിൽ പെട്ടുപോയി കഴിയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യം, എല്ലായിടത്തും ഒരു വിള്ളല്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഈ ഒരു ആൻസൈറ്റിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരുടെ വേറെ കുറേ മേഖലകളിൽ കുറേ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ പലപ്പോഴും നമ്മൾ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് അവർക്ക് ചെറിയ ചെറിയ അവരുടെ ആ ഒരു അപ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ അവർ ചെറിയ അതായത് കുറച്ച് പ്ലാനിങ്ങും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്വയം ചെയ്യുമ്പോൾ അവർക്കൊരു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വൻ ചെലവ് അവർക്ക് മാറ്റാൻ കഴിയും. അപ്പൊ അതില് നമ്മൾ അതിനെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഹോബീസ് എന്ന് പറഞ്ഞാലും ഇപ്പം അതിനെ അവർക്ക് ചിലർക്ക് ചില ആക്ടിവിറ്റീസ് ഒരു എന്താ പറയാ, ഓ ഞാനിത് ചെയ്തല്ലോ, ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് എന്ന് പറയും, അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ സാമ്പത്തികത്തെയും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അവരുമായിട്ട് ഇതിന് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ചില സമയത്ത് എൻ്റെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ അവർ പറയും, ഓ ഞാനിപ്പം ബ്ലാങ്കറ്റ് സ്വന്തമായ വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഹോബീസ് ആയിരിക്കാം, പക്ഷേ അത് അവരുടെ സാമ്പത്തികത്തിൽ ഒരു നല്ല ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ചിലർ പുറത്തുനിന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ പല സാഹചര്യങ്ങൾ കാരണം പുറത്തുനിന്ന് ഒത്തിരി കഴിക്കേണ്ടി വരുന്നവരാണെങ്കിൽ ചില സമയം നമ്മൾ സാമ്പത്തികത്തിന്റെ ആ ഒരു ഇതിൽ ഓക്കെ നമുക്ക് കുക്കിങ്ങിനെ ഒരു മനോഹരമായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് കണ്ടിട്ട് അത് ചെയ്യുമ്പോൾ അവരുടെ മാനസികോല്ലാസത്തിനും അത് ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം നമ്മളെ മാനസികോല്ലാസം എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുമ്പം അത് അവരുടെ സാമ്പത്തികത്തിൽ ഒരുപക്ഷെ നല്ലൊരു ഇമ്പാക്ട്, ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ടിരുന്ന് കണ്ടുപിടിക്കുമ്പോഴും അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ ഈ ഒരു വലിയ പ്രശ്നത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമതായിട്ട് നമുക്ക് അവരെ റിലേഷൻഷിപ്സ്, അതായത് ബന്ധങ്ങളുടെ മേഖലയിൽ, ഇപ്പം സാമ്പത്തികത്തിന്റെ പിരിമുറുക്കം കാരണം അവർക്ക് ഒരുപക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ ഹസ്ബൻഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ വൈഫിന് അങ്ങനെയുള്ള കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സമയം ഉണ്ടാകുന്ന ഒരു ദേഷ്യം അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു വലിയൊരു മേഖല ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അവർക്കൊരു ശാന്തത വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൾക്കാരോട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ബ്രീതിങ് ടെക്നീക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രീത് ചെയ്യുമ്പോൾ തന്നെ കുറെ കാര്യങ്ങളൊരു ശാന്തത വരും. അപ്പോൾ അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു സംയമനത്തോടെ അവർക്ക് അതിനെ സമീപിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇവരെ നല്ലതുപോലെ ഡയറക്റ്റ് ആയിട്ട് സാമ്പത്തികത്തിന് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങൾ വഴി അവർക്ക് സാമ്പത്തികത്തെ കുറച്ചുകൂടെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സാമ്പത്തികം ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല സൈക്കോളജിയിലെങ്കിൽ പോലും ഇപ്പൊ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ അയാൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇതിൽ അവർക്ക് കുറച്ചുകൂടെ ചിലപ്പം അവരുടെ തന്നെ ഫാമിലിയുടെ ബഡ്ജറ്റിന്റെ പ്ലാനിങ്ങും അല്ലെങ്കിൽ ടാക്സേഷന്റെ കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഫൈനാൻഷ്യൽ കൗൺസിലേഴ്സ് അവരതിൽ പഠിച്ചവരും പരിശീലനം ഉള്ളവരുമാണ്. അപ്പൊ അവർക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരുപക്ഷെ റെഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും സാമ്പത്തിക മേഖലയിൽ വിഷമിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഫുഡിന്റെ അല്ലെങ്കിൽ വൗച്ചേഴ്സ് കൂപ്പൺസ് അങ്ങനെ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് അവരിലേക്ക് അവരെ റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ചിലപ്പോൾ വാടകയുടെ ഒരു സബ്സിഡി അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റ് ചില ഇങ്ങനത്തെ സ്കീംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും.
ഞാൻ കുറച്ച് ടിപ്സ് ചോദിക്കണമെന്ന് തുടക്കത്തിൽ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകളല്ലാതെ ജനറലി നമുക്ക് ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ടിപ്സുകൾ ഉണ്ടോ?
ജനറലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളത് അതിനെ സൈക്കോളജി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആൾക്കാരോട് പറയാൻ പറ്റുന്നത് അവർക്ക് തന്നെ അവരുടെ ആ ഒരു എന്താ പറയാ വരവ് ചെലവ് ആ കാര്യത്തെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ പലപ്പോഴും അതിനെ കോഗ്നിറ്റീവ്ലി സമീപിക്കുക എന്ന് സൈക്കോളജിയിൽ നമ്മൾ പറയാം. അതായത് ബുദ്ധിപരമായി സമീപിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ആ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ അതൊരു ഒരു വലിയൊരു സ്റ്റെപ്പാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഇൻകം വരവ് കൂടുന്നില്ല, ചെലവ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യം നമുക്കിപ്പം ഒത്തിരി പ്രയോറിറ്റി അല്ലാതെ ഒത്തിരി അത്യാവശ്യമല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഈ ഒരു കാര്യത്തിൽ വളരെയധികം സഹായകരമായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു പ്രയോറിറ്റി അല്ലാത്തൊരു കാര്യത്തെ കുറയ്ക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സൈക്കോളജിക്കലി ഇനി നോക്കുമ്പോൾ നമുക്ക് സെൽഫ് കൺട്രോൾ ആ ഒരു അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു കാര്യം നമുക്ക് തന്നെ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിൽ പിരിമുറുക്കം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുറച്ചൊരു ചുരുങ്ങലാണ്. പക്ഷെ ആ ഒരു സെൽഫ് കൺട്രോളിന് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇതിനെ ഒരു കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ സമീപിക്കാനും പറ്റും. അപ്പം ആ ഒരു സ്ട്രെസ് എന്നുള്ള അല്ലെങ്കിൽ അയ്യോ എല്ലാം തീർന്നു ഞാൻ ഇനി മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഒന്ന് നോക്കട്ടെ ഇപ്പം ഇങ്ങനെയാണ് വരവ് ഇങ്ങനെയാണ് ചെലവ് അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിനെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചുരുക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹോബി പോലെ ചെയ്യുമോ അങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതിനെ കൈകാര്യം ചെയ്യാനും പറ്റുമെന്നാണ് ജനറലി പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത്.
ഓക്കെ, വളരെയധികം നന്ദി മരിയ. നമ്മൾ സാധാരണഗതിയിൽ വളരെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന കാര്യങ്ങളുടെ ഒരു പ്രാധാന്യം ഇത്രയും ലളിതമായി വിശദീകരിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചതിന്
താങ്ക് യു ജോജോ.
പ്രിയ ശ്രോതാക്കളെ, ജീവിത ചെലവ് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഓസ്ട്രേലിയക്കാരുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് സിഡ്നിയിൽ സൈക്കോളജിസ്റ്റായ മരിയ വിശദീകരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.